സുഹൃത്തുക്കളെ, മധുലിമായുടെ ഒരു ആരാധകനാണ് ഞാൻ. 1977 അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. കോഴിക്കോട് ടൗൺ ഹാളിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഗംഭീര പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. അതൊരു December 31 ആയിരുന്നു. അദ്ദേഹം ആ ഒരു നവോത്സര ആശംസ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ പ്രസംഗം അവസാനിപ്പിച്ചത്. അന്ന് ഞാൻ ഓർക്കുന്നൊരു തമാശ, അദ്ദേഹം ഹിന്ദിയിലാണ് സംസാരിച്ചത്. അദ്ദേഹം പൂനക്കാരനാണ്, എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്ര സ്റ്റേറ്റാണ്. അവിടെയാണ് അദ്ദേഹം ജനിച്ചത്, 1922. അപ്പം അദ്ദേഹത്തിന് ഇംഗ്ലീഷ്, ഹിന്ദി, മറാഠി ഈ മൂന്ന് ഭാഷ അദ്ദേഹത്തിന് വഴങ്ങും. അപ്പം അദ്ദേഹം കോഴിക്കോട്ട് ഹിന്ദിയിൽ സംസാരിക്കുന്ന തുടങ്ങിയപ്പോൾ ആരോ ഒരാൾ പരിഭാഷയ്ക്ക് വേണ്ടി എഴുന്നിട്ട്, അപ്പോൾ അദ്ദേഹം പറഞ്ഞു അവിടെ ഇരിക്കൂ. ഈ കോഴിക്കോട്ടുകാർക്ക് ദിലീപ് കുമാറിൻ്റെയും മുഹമ്മദ് റഫീയുടെയും രാജ്കപൂറിൻ്റെയും ഒക്കെ ഹിന്ദി മനസ്സിലാവുമെങ്കിൽ മധുരമായിട്ട് ഹിന്ദിയും മനസ്സിലാവും. അതുകൊണ്ട് ഇത് പരിഭാഷപ്പെടുത്തൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വലിയ തമാശ, വലിയ ഗംഭീര പ്രസംഗമായിരുന്നു. അദ്ദേഹം വലിയ വലിയ പ്രഭാഷകനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായിരുന്ന ജോർജ് ഫെർണാണ്ടസ്, അദ്ദേഹം വലിയ പ്രഭാഷകനായിരുന്നു. ഞാൻ ജോർജ് ഫെർണാണ്ടസിൻ്റെ പ്രസംഗം കേട്ടിട്ടില്ല. പിന്നെ ഒരു സോഷ്യലിസ്റ്റുകാരൻ്റെ ഒരു പ്രസംഗം ഞാൻ കേട്ടത് ജയപ്രകാശ് നാരായണൻ്റെയാണ്. അതും 1977 അദ്ദേഹം നേരത്തെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ കേട്ട പ്രസംഗം ഒരു വലിയ പ്രഭാഷണം എന്ന് പറയാനില്ല. അപ്പോൾ മധുലിമായെ 1995 മരിച്ചുപോയി. അദ്ദേഹം അതിനു മുമ്പ് ഒരു 13 തന്നെ 1982 എൻ്റെ ഓർമ്മ, അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് റിട്ടയർ ചെയ്തു. പിന്നെ ഒരു 13 അദ്ദേഹം ജീവിച്ചു. അത് അദ്ദേഹം ഒരു നിഷ്ക്രിയനായിട്ട് വിശ്രമിക്കുകയല്ല ഉണ്ടായത്, അദ്ദേഹം നിരന്തരം എഴുതുകയുണ്ടായത്. അദ്ദേഹം സ്വന്തം അനുഭവങ്ങളെപ്പറ്റി ആത്മകഥ എഴുതിയിട്ടുണ്ട്. പിന്നെ അന്നത്തെ ആഗോളാടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയത്തെപ്പറ്റി, സോഷ്യലിസത്തെപ്പറ്റി, അതുപോലെ ഇവിടുത്തെ ഗാന്ധിസത്തെപ്പറ്റിയൊക്കെ അനവധി കാര്യങ്ങൾ. അത് അധികവും ഇംഗ്ലീഷിലാണ്, കുറച്ചെണ്ണം ഹിന്ദിയിലാണ്, കുറച്ചെണ്ണം മറാഠിയിലാണ്. 60 പുസ്തകങ്ങളുണ്ട് ലിമായെ എഴുതിയതായിട്ട്. അത് ഏതെങ്കിലും മലയാളത്തിൽ പരിഭാഷ ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. വാസ്തവത്തിൽ ഇവിടുത്തെ സോഷ്യലിസ്റ്റുകാർ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണത്. എനിക്ക് വളരെ പറയാൻ വളരെ വിഷമമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ സോഷ്യലിസത്തിൻ്റെ പ്രധാനപ്പെട്ട ആചാര്യം എന്ന് പറയുന്നത് റാം മനോഹർ ലോഹ്യ. അദ്ദേഹം 12 മൂത്തതാ ലിമായേക്കാൾ. അത് 1910 ജനിച്ച ആളാണ്. അപ്പോൾ ലോഹ്യ എന്താണ് പറഞ്ഞത്, ലോഹ്യ എങ്ങനെയൊക്കെയാണ് ജീവിച്ചത് എന്ന് കാണിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ജീവചരിത്രം മലയാളത്തിലുണ്ടോ എനിക്ക് സംശയമാണ്. ഞാൻ ഒരിക്കൽ ഒരു വേദിയിൽ വെച്ച് നമ്മുടെ മരിച്ചുപോയ വീരേന്ദ്രകുമാറിനോട് വ്യക്തിപരമായിട്ട് പറഞ്ഞു ലോഹ്യയെപ്പറ്റി ഒരു പുസ്തകം എഴുതണം. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു കാരശ്ശേരി എഴുതിക്കോളും. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകനല്ല, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, താങ്കൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരനാണ്, അദ്ദേഹത്തെ വ്യക്തിപരമായി പരിചയമുള്ള ആളാണ്, പല ബന്ധമുള്ള ആളാണ്, അപ്പോൾ താങ്കളാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പിന്നെ മറുപടിയൊന്നും പറയാതെ ഒന്ന് ചിരിച്ചു. ഞാൻ വാസ്തവം അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു, അതായത് ലോഹ്യയെപ്പറ്റി ഒരു പുസ്തകം എന്നുള്ളത്. ചില ലേഖനങ്ങൾ, ചില ലേഖന സമാഹാരങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ലോഹ്യയുടെ ഒരു അദ്ദേഹം അർഹിക്കുന്ന മട്ടിലുള്ള ഒരു പൂജ ഒരു ജീവചരിത്ര കൃതിയിലൂടെ നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ ജയപ്രകാശിന് പിന്നെയുണ്ട്, ഇപ്പോൾ തായാട്ട് ശങ്കരനൊക്കെ എഴുതിയിട്ടുണ്ട് ജയപ്രകാശിനെ പറ്റിയൊക്കെ. അതൊന്നും മതി എന്നല്ല ഞാൻ പറഞ്ഞു അങ്ങനെ. അപ്പോൾ മധുലിമായെ പൂനക്കാരനാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അവിടെ ഫെർഗൂസൺ കോളേജിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ പഠിത്തം മുടങ്ങി എങ്ങനെ വെച്ചാൽ അദ്ദേഹം ദേശീയ സമരത്തിൽ ആകർഷണമായിട്ട് വന്നു. അപ്പോൾ കുട്ടിക്കാലത്ത് തന്നെ അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് ആദർശക്കാരനാണ്. ഈ സോഷ്യലിസ്റ്റ് ആദർശക്കാരനാന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ സാമാന്യമായിട്ട് ആളുകൾക്ക് തിരിയോ എനിക്ക് അറിഞ്ഞൂടാ. എന്താണ് ഇപ്പോൾ നമ്മളിപ്പോൾ രണ്ട് വാക്കാണ് പറയുന്നത്, ഒന്ന് ക്യാപിറ്റലിസം എന്ന് പറയും, പിന്നൊന്ന് കമ്മ്യൂണിസം എന്ന് പറയും. ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് അനുഭവമുണ്ട്. അതിപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് മുതലാളിത്തം. കമ്മ്യൂണിസം എന്ന് നമ്മളിവിടെ പറയുകയാണ്. എവിടെയാണ് കമ്മ്യൂണിസം ഉള്ളത്, കമ്മ്യൂണിസത്തിൻ്റെ ആശയ ആദർശങ്ങൾ എന്താണെന്നുള്ളതിനെ പറ്റി വളരെയധികം തെറ്റിദ്ധാരണകൾ ആളുകൾക്കുണ്ടെന്നല്ലാതെ കൃത്യമായിട്ട് എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു സാധനമാണ് വാസ്തവത്തിൽ സോഷ്യലിസം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് സാമ്പത്തികവും രാഷ്ട്രീയവും സാമൂഹികവുമായ തുല്യതയിൽ അധിഷ്ഠിതമായൊരു തത്വചിന്തയാണത്. അതൊരു നേരെ പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ തത്വചിന്തയാണ്. അതിൻ്റെ അടിസ്ഥാനം എന്താണ്? അടിസ്ഥാനം മനുഷ്യർക്ക് തുല്യരാണ്, സമത, പിന്നെ അത് മാത്രമേ നീതി ഉറപ്പാക്കാൻ ഒരു വഴിയുള്ളൂ എന്ന് സോഷ്യലിസ്റ്റുകൾക്കറിയാം. അപ്പോൾ നമ്മുടെ നാട്ടിൽ സോഷ്യലിസ്റ്റുകളായി രംഗത്ത് വന്ന പലരും ഇന്ന് രാഷ്ട്രീയത്തിലുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ലല്ലു പ്രസാദ് യാദവ്, മുലായം സിംഗ് യാദവ്, പിന്നെ നിതീഷ് കുമാർ, അങ്ങനെ പല ആളുകളും, അവരൊക്കെ എൻ്റെ കണക്കിന് അധികാര രാഷ്ട്രീയത്തിൻ്റെ പല ഒഴുക്കിലും പെട്ട് പല വഴിക്കും പോയി. അപ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് അവിടുത്തെ എല്ലാ പൗരന്മാർക്കും തുല്യമായി ഓഹരി വയ്ക്കേണ്ടതാണ്, അവരൊക്കെ അതിൽ തുല്യമായ അർഹരാണ് എന്നുള്ളതാണ് ഈ സ്ഥിതി സമത്വവാദത്തിൻ്റെ, അതാണ് സോഷ്യലിസം എന്ന് പറഞ്ഞാൽ എന്താ, സ്ഥിതി സമത്വവാദമാണ്. അതിൻ്റെ അടിസ്ഥാന തത്വം അതാണ്. അതായത് ഇവിടെ എന്തുണ്ട്, പ്രകൃതിയാണെങ്കിലും വേറെ സമ്പത്താണെങ്കിലും കച്ചവടമാണെങ്കിലും വേറെ എന്തൊക്കെയുണ്ട് അതൊക്കെ. അപ്പോൾ അത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ നമ്മുടെ ഉൽപ്പാദനോപകരണങ്ങൾ പൊതു ഉടമസ്ഥതയിൽ വരിക എന്നാണ് സോഷ്യലിസം എന്ന് പറഞ്ഞാൽ. അത് ചിലപ്പോൾ ഒരു കൂട്ടായ്മയുടെ ആവാം, അല്ലെങ്കിൽ സഹകരണാടിസ്ഥാനത്തിലാവാം. ഇപ്പം ഞാൻ പെട്ടെന്ന് മനസ്സിലാവാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ബസ് സർവീസ് എന്നുള്ളത് ഇവിടെ ഇപ്പോൾ കേരളത്തിൽ വളരെയധികം ലാഭമുള്ള ഒരു ഏർപ്പാടാണ്. അത് മുഴുവനായി പൊതു ഉടമസ്ഥയിൽ, പൊതുമേഖലയിൽ വരിക, സ്വകാര്യ മേഖലയില്ലാതിരിക്കുക, അല്ലെങ്കിൽ സഹകരണ മേഖലയിൽ വരിക. അപ്പം അത് നമ്മുടെ സ്ഥിതി സമത്വവാദത്തിലേക്കുള്ള, സോഷ്യലിസത്തിലേക്കുള്ള ഒരു മുന്നേറ്റമാണ്. ഇപ്പോൾ നമ്മൾ KSRTC നടത്തി കേമായിട്ട് നടത്തിയോ ഇല്ല, ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു ഹോട്ടൽ, അല്ലെ ഒരു ബാങ്ക്, അല്ലെങ്കിൽ ഒരു നെയ്ത്ത് സംഘം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഉൽപ്പാദനം, ഇപ്പോൾ വെളിച്ചെണ്ണ ഉൽപ്പാദനമാണ് അല്ലെ സോപ്പ് ഉൽപ്പാദനമാണ്, അതൊക്കെ നമ്മൾ വ്യക്തികൾ കൂടി ഒരു വ്യക്തിയിൽ അത് കേന്ദ്രീകരിക്കാതിരിക്കുക, അത് കുത്തക ഇല്ലാതിരിക്കുക, ഇതാണ് അതിൻ്റെ അടിസ്ഥാന സങ്കല്പം. അപ്പോൾ ആ തരത്തിൽ വരുമ്പോൾ അതിലൊരു പ്രധാന വ്യത്യാസം, കമ്മ്യൂണിസ്റ്റുകാരുമായിട്ടൊരു പ്രധാന വ്യത്യാസം എന്ന് വെച്ചാൽ, ഇത്തരം ഒരു വ്യവസ്ഥ ഉണ്ടാക്കുന്നതിന് വേണ്ടി ബലപ്രയോഗം നടത്താം എന്ന് സോഷ്യലിസ്റ്റുകൾ വിചാരിച്ചിട്ടേയില്ല. അതാണ് അതിൽ ഹിംസ പാടില്ല എന്നാണ്. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, രാംമനോഹർ ലോഹ്യ, അദ്ദേഹം ഗാന്ധി കൊല്ലപ്പെട്ട് 2 മാസം കഴിഞ്ഞാണ് കോൺഗ്രസ്സുമായിട്ട് തീർത്ത് വിട്ടുപോകുന്നത്. അദ്ദേഹം ഗാന്ധിയുടെ അഹിംസയിൽ വിശ്വസിച്ചിരുന്ന ഒരാളാണ് രാംമനോഹർ ലോഹ്യ. ഇപ്പോൾ ജയപ്രകാശ് നാരായണൻ, അദ്ദേഹം 8 വയസ്സിന് ലോഹ്യയേക്കാൾ മൂത്തതാ. അദ്ദേഹം അനവധി കാര്യങ്ങളിൽ ഗാന്ധി ശിഷ്യനായിരുന്നു. അപ്പോൾ ലിമായി, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് മധുകർ രാമചന്ദ്ര ലിമായി എന്നാണ്. ലിമായി 48 വരെ കോൺഗ്രസ്സിലുള്ള ആളാണ്. അപ്പോൾ ഗാന്ധി മതമാണ് അവരെ മുഴുവൻ കോൺഗ്രസ്സിൽ നിന്ന് അകറ്റിക്കളയുന്നത്. പിന്നെ നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്, 1938 തൊട്ട് 1948 വരെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ് ഇവരൊക്കെ കോൺഗ്രസ് തന്നെ ഉണ്ട്. അപ്പോൾ ഇവർ പ്രധാനമായി പ്രവർത്തിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, 1942 കിറ്റ് ഇന്ത്യ പ്രസ്ഥാനമാണ്. ഇവിടുത്തെ സോഷ്യലിസ്റ്റുകൾ മുൻകൈയെടുത്ത് നടന്ന ഒന്നാണ് കിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. അന്ന് വേറെ സാഹചര്യം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ അതിനെതിരായിരുന്നു എന്നുള്ളത് ഓർക്കുക. ലിമായെ ആ 4 കൊല്ലം അദ്ദേഹം ജയിലിലാണ്. 1940 മുതൽ 45 വരെ നാലു കൊല്ലം ജയിലിൽ കിടക്കുകയാണ് ലിമായെ. അപ്പോൾ അദ്ദേഹം ദേശീയ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അദ്ദേഹം ഗോവ വിമോചന പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്നു. അതിനെപ്പറ്റി തന്നെ അദ്ദേഹത്തിനൊരു പുസ്തകമുണ്ട്. പിന്നെ അദ്ദേഹം എമർജൻസിയിൽ അടിയന്തരാവസ്ഥയിൽ കാര്യമായിട്ട് പ്രവർത്തിച്ചു. അപ്പോൾ അടിയന്തരാവസ്ഥ വരുമ്പോൾ ജെ പി മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിരുന്നത് ജയപ്രകാശ് നാരായണൻ എൻ്റെ നേതൃത്വം ഉണ്ടായിരുന്നത്. കാരണം 67 ലോഹ്യ മരിച്ചുപോയി. അപ്പോൾ ജയപ്രകാശ് മരിക്കുന്ന 1979 അപ്പോൾ ബീഹാറിൽ തുടങ്ങുന്ന അഴിമതി വിരുദ്ധ പ്രസ്ഥാനം ഒരു സമ്പൂർണ്ണ വിപ്ലവം, ടോട്ടൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞ് ജെ പി വരുന്നു. അപ്പോഴേക്ക് 75 അടിയന്തരാവസ്ഥ വരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് മുഴുവൻ മിസപ്രകാരം ജയിലിൽ കിടക്കുന്ന ആളാണ് മധുലിമായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെപ്പറ്റി ഓർക്കാനുള്ള ഒരു കാര്യം, അദ്ദേഹം തുടക്കം തൊട്ട് തന്നെ അദ്ദേഹം സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതൃനിരയിലുണ്ട്. എഴുത്തുകാരനാണ്, പ്രഭാഷകനാണ്, പണ്ഡിതനാണ്, അങ്ങനെ അദ്ദേഹത്തിന് നേരത്തെ ഉണ്ട്. അപ്പോൾ 1977 ജെ പിയുടെ നേതൃത്വത്തിൽ ജനതാ പാർട്ടി ഉണ്ടാക്കുമ്പോൾ അതിൽ ജനതാ പാർട്ടിയിൽ ഉണ്ടായിരുന്നത് സോഷ്യലിസ്റ്റുകളുണ്ട്, കോൺഗ്രസ് ഫോർ ഡെമോക്രസി എന്ന് പറഞ്ഞ് അന്ന് പിന്നെ ജഗജീവൻ റാമിൻ്റെ നേതൃത്വത്തിൽ പിരിഞ്ഞു വരുന്ന, കോൺഗ്രസ് നിന്ന് പിരിഞ്ഞു വരുന്ന എച്ച് എൻ ബഹുഗുണ, നന്ദിനി സത്യജിത്ത് തുടങ്ങിയുള്ള ആളുകൾ കൂടിയ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് ഫോർ ഡെമോക്രസി. പിന്നെ കോൺഗ്രസിനകത്ത് ഇന്ദിരാവിരുദ്ധ ക്യാമ്പ്, നജലിംഗപ്പ കോൺഗ്രസ് എന്ന് പറഞ്ഞു, അതുപോലെ ഭാരതീയ ജനസംഘം, അവരൊക്കെ കൂടിയിട്ടാണ് ജനതാ പാർട്ടി ഉണ്ടാവുന്നത്. ആ ജനതാ പാർട്ടി ഉണ്ടാവുമ്പോൾ അതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ലിമായെ. അദ്ദേഹം അതിന് മുമ്പ് 4 ലോക്സഭയിൽ അംഗമായിരുന്നു. 1964 മുതൽ 79 വരെയുള്ള കാലത്ത് അദ്ദേഹം 4 ലോക്സഭയിലേക്ക് ജയിച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിൽ അദ്ദേഹം 2 തോറ്റിട്ടുമുണ്ട്. 1971 1980 തോറ്റു. അപ്പോൾ ഈ 77 മൊറാർജി മിനിസ്ട്രി വരികയാണ്. മൊറാർജി മിനിസ്ട്രി വരുമ്പോൾ അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അന്ന് ഉന്നയിച്ചത് രാജനാരായണനും ലിമായും കൂടിയാണ്. എന്തായിരുന്നു അത്? അത് ദ്വയാംഗത്വ പ്രശ്നം എന്ന് പറയും. നിങ്ങൾ ജനതാ പാർട്ടിയിൽ ഉണ്ടാവുമ്പോൾ അതേ സമയത്ത്, കാരണം മുൻ ജനസംഘക്കാരിനകത്തുണ്ടല്ലോ, അവർക്ക് പലർക്കും RSS അംഗത്വമുണ്ട്. അപ്പോൾ അത് പറ്റില്ല, ദ്വയാംഗത്വം പറ്റില്ല എന്ന് പറഞ്ഞ ആ പ്രശ്നത്തിലാണ് 1979 മൊറാർജി മന്ത്രിസഭ താഴെ പോകുന്നത്, തകർത്തു പോയി. അപ്പോൾ വർഗീയതയ്ക്ക് ഏതളവിൽ എതിരാണ് ലിമായെ എന്ന് കാണിക്കുന്ന ഒരു സാധനം അത്. അദ്ദേഹത്തിൻ്റെ ജനാധിപത്യ ബോധത്തിന് ഞാനൊരു ഉദാഹരണം പറയാം. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ലോക്സഭയുടെ കാലാവധി 6 ആണ് എന്ന് പറഞ്ഞു. അന്ന് 500 മെമ്പർമാരുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. മധുലിമായെ ഒറ്റ ഒരുത്തനാണ് 5 പൂർത്തിയായ അന്ന് തൻ്റെ ലോക്സഭാ അംഗത്വം രാജിവെച്ചത്. അങ്ങനെ ജനാധിപത്യത്തോടും മതേതരത്വത്തോടും അഹിംസയോടൊക്കെ വലിയ പ്രതിബദ്ധതയുള്ള ഒരു നേതാവാണ് അദ്ദേഹം. അദ്ദേഹം വലിയ ദേവാണ് കാണിച്ചത്. അദ്ദേഹം റിട്ടയർമെൻറ്റ് കഴിഞ്ഞ ഉടനെ അദ്ദേഹം പിന്നെ എഴുത്തിലേക്ക് തിരിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ 13 അദ്ദേഹം എഴുതി. അതുകൊണ്ട് അഖിലേന്ത്യാ തലത്തിലും വിശേഷിച്ച് ഇന്ത്യൻ സാഹചര്യത്തിലും സോഷ്യലിസം എന്നുള്ള ആദർശത്തിന് തൻ്റെ ചിന്ത കൊണ്ടും എഴുത്തുകൊണ്ടും തൻ്റെ സമര നിഷ്ഠമായ ജീവിതം കൊണ്ടും വലിയ സംഭാവന അർപ്പിച്ച ഒരാളാണ് ലിമായെ. അദ്ദേഹത്തിൻ്റെ ഓർമ്മ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കിന്ന് സമത്വത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, തുല്യതയ്ക്ക് വേണ്ടി പോരാടാനുള്ള വലിയൊരു പ്രചോദനമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ജയപ്രകാശ് നാരായണൻ, രാംമനോഹർ ലോഹ്യ, മധു ലിമായെ തുടങ്ങിയുള്ള ആളുകളെ സംബന്ധിച്ച് ലേഖനങ്ങളും പുസ്തകങ്ങളും അത്യാവശ്യമുള്ള ഒരു ഭാഷയാണ് മലയാളം. സുഹൃത്തുക്കളെ, മധുലിമായുടെ ഒരു ആരാധകനാണ് ഞാൻ. 1977 അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് കോഴിക്കോട് ടൗൺ ഹാളിൽ. അദ്ദേഹത്തിൻ്റെ ഒരു ഗംഭീര പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. അതൊരു December 31 ആയിരുന്നു. അദ്ദേഹം ആ ഒരു നവോത്സര ആശംസ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ പ്രസംഗം അവസാനിപ്പിച്ചത്. അന്ന് ഞാൻ ഓർക്കുന്നൊരു തമാശ, അദ്ദേഹം ഹിന്ദിയിലാണ് സംസാരിച്ചത്. അദ്ദേഹം പൂനക്കാരനാണ് എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്ര സ്റ്റേറ്റാണ്. അവിടെയാണ് അദ്ദേഹം ജനിച്ചത്, 1922. അപ്പം അദ്ദേഹത്തിന് ഇംഗ്ലീഷ്, ഹിന്ദി, മറാഠി ഈ മൂന്ന് ഭാഷയെ അദ്ദേഹത്തിന് വഴങ്ങും. അപ്പം അദ്ദേഹം കോഴിക്കോട്ട് ഹിന്ദിയിൽ സംസാരിക്കുന്ന തുടങ്ങിയപ്പോൾ ആരോ ഒരാൾ പരിഭാഷയ്ക്ക് വേണ്ടി എഴുന്നേറ്റ്, അപ്പം അദ്ദേഹം പറഞ്ഞു അവിടെ ഇരിക്കൂ. ഈ കോഴിക്കോട്ടുകാർക്ക് ദിലീപ് കുമാറിൻ്റെയും മുഹമ്മദ് റഫീയുടെയും രാജകപൂറിൻ്റെയും ഒക്കെ ഹിന്ദി മനസ്സിലാവുമെങ്കിൽ മധുരമായിട്ട് ഹിന്ദിയും മനസ്സിലാവും, അതുകൊണ്ട് ഇത് പരിഭാഷപ്പെടുത്തൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വലിയ തമാശ, വലിയ ഗംഭീര പ്രസംഗമായിരുന്നു. അദ്ദേഹം വലിയ വലിയ പ്രഭാഷകനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായിരുന്നു ജോർജ് ഫെർണാണ്ടസ്, അദ്ദേഹം വലിയ പ്രഭാഷകനായിരുന്നു. ഞാൻ ജോർജ് ഫെർണാണ്ടസിൻ്റെ പ്രസംഗം കേട്ടിട്ടില്ല. പിന്നെ ഒരു സോഷ്യലിസ്റ്റുകാരൻ്റെ ഒരു പ്രസംഗം ഞാൻ കേട്ടത് ജയപ്രകാശ് നാരായണൻ്റെയാണ്, അതും 1977. അദ്ദേഹം നേരത്തെ എങ്ങനെയാണ് എനിക്കറിയില്ല, ഞാൻ കേട്ട പ്രസംഗം ഒരു വലിയ പ്രഭാഷണം എന്ന് പറയാനില്ല. അപ്പോൾ മധുലിമായെ 1995 മരിച്ചുപോയി. അദ്ദേഹം അതിനു മുമ്പ് ഒരു 13 മുമ്പ് തന്നെ 1982 എൻ്റെ ഓർമ്മ, അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് റിട്ടയർ ചെയ്തു. പിന്നെ ഒരു 13 അദ്ദേഹം ജീവിച്ചു. അത് അദ്ദേഹം ഒരു നിഷ്ക്രിയനായിട്ട് വിശ്രമിക്കുകയല്ല ഉണ്ടായത്, അദ്ദേഹം നിരന്തരം എഴുതുകയുണ്ടായത്. അദ്ദേഹം സ്വന്തം അനുഭവങ്ങളെ പറ്റി ആത്മകഥ എഴുതിയിട്ടുണ്ട്. പിന്നെ അന്നത്തെ ആഗോളാടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയത്തെപ്പറ്റി, സോഷ്യലിസത്തെപ്പറ്റി, അതുപോലെ ഇവിടുത്തെ ഗാന്ധിസത്തെപ്പറ്റി ഒക്കെ അനവധി കാര്യങ്ങൾ. അത് അധികവും ഇംഗ്ലീഷിലാണ്, കുറച്ചെണ്ണം ഹിന്ദിയിലാണ്, കുറച്ചെണ്ണം മറാഠിയിലാണ്. 60 പുസ്തകങ്ങളുണ്ട് ലിമായെ എഴുതിയതായിട്ട്. അത് ഏതെങ്കിലും മലയാളത്തിൽ പരിഭാഷ ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. വാസ്തവത്തിൽ ഇവിടുത്തെ സോഷ്യലിസ്റ്റുകാർ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണത്. എനിക്ക് വളരെ പറയാൻ വളരെ വിഷമമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ സോഷ്യലിസത്തിൻ്റെ പ്രധാനപ്പെട്ട ആചാര്യം എന്ന് പറയുന്നത് റാം മനോഹർ ലോഹ്യ. അദ്ദേഹം 12 മൂത്തതാ ലിമായേക്കാൾ. അത് 1910 ജനിച്ച ആളാണ്. അപ്പം ലോഹ്യ എന്താണ് പറഞ്ഞത്, ലോഹ്യ എങ്ങനെയൊക്കെയാണ് ജീവിച്ചത് എന്ന് കാണിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ജീവചരിത്രം മലയാളത്തിലുണ്ടോ എനിക്ക് സംശയമാണ്. ഞാൻ ഒരിക്കൽ ഒരു വേദിയിൽ വെച്ച് നമ്മുടെ മരിച്ചുപോയ വീരേന്ദ്രകുമാറിനോട് വ്യക്തിപരമായിട്ട് പറഞ്ഞു ലോഹ്യയെപ്പറ്റി ഒരു പുസ്തകം എഴുതണം. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു കാരശ്ശേരി എഴുതിക്കോളും. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകനല്ല, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, താങ്കൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരനാണ്, അദ്ദേഹത്തെ വ്യക്തിപരമായി പരിചയമുള്ള ആളാണ്, പല ബന്ധമുള്ള ആളാണ്, അപ്പോൾ താങ്കളാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പിന്നെ മറുപടിയൊന്നും പറയാതെ ഒന്ന് ചിരിച്ചു. ഞാൻ വാസ്തവം അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു, അതായത് ലോഹ്യയെപ്പറ്റി ഒരു പുസ്തകം എന്നുള്ളത്. ചില ലേഖനങ്ങൾ, ചില ലേഖന സമാഹാരങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ലോഹ്യയുടെ ഒരു അദ്ദേഹം അർഹിക്കുന്ന മട്ടിലുള്ള ഒരു പൂജ ഒരു ജീവചരിത്ര കൃതിയിലൂടെ നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ ജയപ്രകാശിന് പിന്നെയുണ്ട്, ഇപ്പോൾ തായാട്ട് ശങ്കരനൊക്കെ എഴുതിയിട്ടുണ്ട് ജയപ്രകാശിനെ പറ്റിയൊക്കെ. അത് മതി എന്നല്ല ഞാൻ പറഞ്ഞു അങ്ങനെ. അപ്പോൾ മധു ലിമായെ പൂനക്കാരനാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അവിടെ ഫെർഗൂസൺ കോളേജിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ പഠിത്തം മുടങ്ങി എങ്ങനെ വെച്ചാൽ അദ്ദേഹം ദേശീയ സമരത്തിൽ ആകർഷണമായിട്ട് വന്നു. അപ്പോൾ കുട്ടിക്കാലത്ത് തന്നെ അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് ആദർശക്കാരനാണ്. ഈ സോഷ്യലിസ്റ്റ് ആദർശക്കാരനാന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ സാമാന്യമായിട്ട് ആളുകൾക്ക് തിരിയോ എനിക്ക് അറിഞ്ഞൂടാ. എന്താണ് ഇപ്പോൾ നമ്മളിപ്പോൾ രണ്ട് വാക്കാണ് പറയുന്നത്, ഒന്ന് ക്യാപിറ്റലിസം എന്ന് പറയും, പിന്നൊന്ന് കമ്മ്യൂണിസം എന്ന് പറയും. ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് അനുഭവമുണ്ട്, അതിപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് മുതലാളിത്തം. കമ്മ്യൂണിസം എന്ന് നമ്മളിവിടെ പറയുകയാണ്, എവിടെയാണ് കമ്മ്യൂണിസം ഉള്ളത്, കമ്മ്യൂണിസത്തിൻ്റെ ആശയ ആദർശങ്ങൾ എന്താണെന്നുള്ളതിനെ പറ്റി വളരെയധികം തെറ്റിദ്ധാരണകൾ ആളുകൾക്കുണ്ടെന്നല്ലാതെ കൃത്യമായിട്ട് എന്താണെന്ന് അറിഞ്ഞൂടാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു സാധനമാണ് വാസ്തവത്തിൽ സോഷ്യലിസം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് സാമ്പത്തികവും രാഷ്ട്രീയവും സാമൂഹികവുമായ തുല്യതയിൽ അധിഷ്ഠിതമായൊരു തത്വചിന്തയാണത്. അതൊരു നേരെ പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ തത്വചിന്തയാണ്. അതിൻ്റെ അടിസ്ഥാനം എന്താണ്? അടിസ്ഥാനം മനുഷ്യർക്ക് തുല്യരാണ്, സമത, പിന്നെ അത് മാത്രമേ നീതി ഉറപ്പാക്കാൻ ഒരു വഴിയുള്ളൂ എന്ന് സോഷ്യലിസ്റ്റുകൾക്കറിയാം. അപ്പോൾ നമ്മുടെ നാട്ടിൽ സോഷ്യലിസ്റ്റുകളായി രംഗത്ത് വന്ന പലരും ഇന്ന് രാഷ്ട്രീയത്തിലുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ലല്ലു പ്രസാദ് യാദവ്, മുലായം സിംഗ് യാദവ്, പിന്നെ നിതീഷ് കുമാർ, അങ്ങനെ പല ആളുകളും, അവരൊക്കെ എൻ്റെ കണക്കിന് അധികാര രാഷ്ട്രീയത്തിൻ്റെ പല ഒഴുക്കിലും പെട്ട് പല വഴിക്കും പോയി. അപ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് അവിടുത്തെ എല്ലാ പൗരന്മാർക്കും തുല്യമായി ഓഹരി വെക്കേണ്ടതാണ്, അവരൊക്കെ അതിൽ തുല്യമായ അർഹരാണ് എന്നുള്ളതാണ് ഈ സ്ഥിതി സമത്വവാദത്തിൻ്റെ, അതാണ് സോഷ്യലിസം എന്ന് പറഞ്ഞാൽ എന്താ, സ്ഥിതി സമത്വവാദമാണ് അതിൻ്റെ അടിസ്ഥാന തത്വം. അതാണ് അതായത് ഇവിടെ എന്തുണ്ട്, പ്രകൃതിയാണെങ്കിലും വേറെ സമ്പത്താണെങ്കിലും കച്ചവടമാണെങ്കിലും വേറെ എന്തൊക്കെയുണ്ട് അതൊക്കെ. അപ്പോൾ അത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ നമ്മുടെ ഉൽപ്പാദനോപകരണങ്ങൾ പൊതു ഉടമസ്ഥതയിൽ വരിക എന്നാണ് സോഷ്യലിസം എന്ന് പറഞ്ഞാൽ. അത് ചിലപ്പോൾ ഒരു കൂട്ടായ്മയുടെ ആവാം, അല്ലെങ്കിൽ സഹകരണാടിസ്ഥാനത്തിലാവാം. ഇപ്പം ഞാൻ പെട്ടെന്ന് മനസ്സിലാവാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ബസ് സർവീസ് എന്നുള്ളത് ഇവിടെ ഇപ്പോൾ കേരളത്തിൽ വളരെയധികം ലാഭമുള്ള ഒരു ഏർപ്പാടാണ്. അത് മുഴുവനായി പൊതു ഉടമസ്ഥയിൽ, പൊതുമേഖലയിൽ വരിക, സ്വകാര്യ മേഖല ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ സഹകരണ മേഖലയിൽ വരിക. അപ്പം അത് നമ്മുടെ സ്ഥിതി സമത്വവാദത്തിലേക്കുള്ള, സോഷ്യലിസത്തിലേക്കുള്ള ഒരു മുന്നേറ്റമാണ്. ഇപ്പോൾ നമ്മൾ KSRTC നടത്തി, KMIT നടത്തിയോ ഇല്ല, ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു ഹോട്ടൽ, അല്ലെങ്കിൽ ഒരു ബാങ്ക്, അല്ലെങ്കിൽ ഒരു നെയ്ത്ത് സംഘം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഉൽപ്പാദനം, ഇപ്പോൾ വെളിച്ചെണ്ണ ഉൽപ്പാദനമാണ് അല്ലെങ്കിൽ സോപ്പ് ഉൽപ്പാദനമാണ്, അതൊക്കെ നമ്മൾ വ്യക്തികൾ കൂടി ഒരു ഒരു വ്യക്തിയിൽ അത് കേന്ദ്രീകരിക്കാതിരിക്കുക, അത് കുത്തകയില്ലാതിരിക്കുക, ഇതാണ് അതിൻ്റെ അടിസ്ഥാന സങ്കല്പം. അപ്പോൾ ആ തരത്തിൽ വരുമ്പോൾ അതിലൊരു പ്രധാന വ്യത്യാസം, കമ്മ്യൂണിസ്റ്റുകാരുമായിട്ടൊരു പ്രധാന വ്യത്യാസം എന്ന് വെച്ചാൽ, ഇത്തരം ഒരു വ്യവസ്ഥ ഉണ്ടാക്കുന്നതിന് വേണ്ടി ബലപ്രയോഗം നടത്താം എന്ന് സോഷ്യലിസ്റ്റുകൾ വിചാരിച്ചിട്ടേയില്ല. അതാണ് അതിൽ ഹിംസ പാടില്ല എന്നാണ്. അപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, റാം മനോഹർ ലോഹ്യ, അദ്ദേഹം ഗാന്ധി കൊല്ലപ്പെട്ട് 2 മാസം കഴിഞ്ഞാണ് കോൺഗ്രസ്സുമായിട്ട് തീർത്ത് വിട്ടുപോകുന്നത്. അദ്ദേഹം ഗാന്ധിയുടെ അഹിംസയിൽ വിശ്വസിച്ചിരുന്ന ഒരാളാണ് റാം മനോഹർ ലോഹ്യ. ഇപ്പോൾ ജയപ്രകാശ് നാരായണൻ, അദ്ദേഹം 8 വയസ്സിന് ലോഹ്യയേക്കാൾ മൂത്തതാണ്. അദ്ദേഹം അനവധി കാര്യങ്ങളിൽ ഗാന്ധി ശിഷ്യനായിരുന്നു. അപ്പോൾ ലിമായെ, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് മധുകർ രാംചന്ദ്ര ലിമായെ എന്നാണ്. ലിമായെ 48 വരെ കോൺഗ്രസ്സിലുള്ള ആളാണ്. അപ്പോൾ ഗാന്ധി മതമാണ് അവരെ മുഴുവൻ കോൺഗ്രസ്സിൽ നിന്ന് അകറ്റിക്കളയുന്നത്. പിന്നെ നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്, 1938 തൊട്ട് 1948 വരെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ് ഇവരൊക്കെ കോൺഗ്രസ് തന്നെ ഉണ്ട്. അപ്പോൾ ഇവർ പ്രധാനമായി പ്രവർത്തിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, 1942 കിറ്റ് ഇന്ത്യ പ്രസ്ഥാനമാണ്. ഇവിടുത്തെ സോഷ്യലിസ്റ്റുകൾ മുൻകൈയെടുത്ത് നടന്ന ഒന്നാണ് കിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. അന്ന് വേറെ സാഹചര്യം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ അതിനെതിരായിരുന്നു എന്നുള്ളത് ഓർക്കുക. ലിമായെ ആ 4 കൊല്ലം അദ്ദേഹം ജയിലിലാണ്. 1940 മുതൽ 1945 വരെ 4 കൊല്ലം ജയിലിൽ കിടക്കുകയാണ് ലിമായെ. അപ്പോൾ അദ്ദേഹം ദേശീയ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അദ്ദേഹം ഗോവ വിമോചന പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്നു. അതിനെപ്പറ്റി തന്നെ അദ്ദേഹത്തിനൊരു പുസ്തകമുണ്ട്. പിന്നെ അദ്ദേഹം എമർജൻസിയിൽ, അടിയന്തരാവസ്ഥയിൽ കാര്യമായിട്ട് പ്രവർത്തിച്ചു. അപ്പോൾ അടിയന്തരാവസ്ഥ വരുമ്പോൾ JP മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിരുന്നത് ജയപ്രകാശ് നാരായണൻ എൻ്റെ നേതൃത്വം ഉണ്ടായിരുന്നത്. കാരണം 67 ലോഹ്യ മരിച്ചുപോയി. അപ്പോൾ ജയപ്രകാശ് മരിക്കുന്നത് 1979. അപ്പോൾ ബീഹാറിൽ തുടങ്ങുന്ന അഴിമതി വിരുദ്ധ പ്രസ്ഥാനം ഒരു സമ്പൂർണ്ണ വിപ്ലവം, ടോട്ടൽ റവല്യൂഷൻ എന്ന് പറഞ്ഞ ജെ പി വരുന്നു. അപ്പോഴേക്ക് 75 അടിയന്തരാവസ്ഥ വരുന്നു. അടിയന്തരാവസ്ഥക്കാലത്ത് മുഴുവൻ മിസപ്രകാരം ജയിലിൽ കിടക്കുന്ന ആളാണ് മധുലിമായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെപ്പറ്റി ഓർക്കാനുള്ള ഒരു കാര്യം, അദ്ദേഹം തുടക്കം തൊട്ട് തന്നെ അദ്ദേഹം സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതൃനിരയിലുണ്ട്. എഴുത്തുകാരനാണ്, പ്രഭാഷകനാണ്, പണ്ഡിതനാണ്, അങ്ങനെ അദ്ദേഹത്തിന് നേരത്തെ ഉണ്ട്. അപ്പോൾ 1977 ജെ പിയുടെ നേതൃത്വത്തിൽ ജനതാ പാർട്ടി ഉണ്ടാക്കുമ്പോൾ അതിൽ ജനതാ പാർട്ടിയിൽ ഉണ്ടായിരുന്നത് സോഷ്യലിസ്റ്റുകളുണ്ട്, കോൺഗ്രസ് ഫോർ ഡെമോക്രസി എന്ന് പറഞ്ഞ് അന്ന് പിന്നെ ജഗജീവൻ റാമിൻ്റെ നേതൃത്വത്തിൽ പിരിഞ്ഞു വരുന്ന, കോൺഗ്രസ് നിന്ന് പിരിഞ്ഞു വരുന്ന എച്ച് എൻ ബഹുഗുണ, നന്ദിനി സത്യജിത്ത് തുടങ്ങിയുള്ള ആളുകൾ കൂടിയ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് ഫോർ ഡെമോക്രസി. പിന്നെ കോൺഗ്രസിനകത്ത് ഇന്ദിരാവിരുദ്ധ ക്യാമ്പ്, നജലിംഗപ്പ കോൺഗ്രസ് എന്ന് പറഞ്ഞു, അതുപോലെ ഭാരതീയ ജനസംഘം, അവരൊക്കെ കൂടിയിട്ടാണ് ജനതാ പാർട്ടി ഉണ്ടാവുന്നത്. ആ ജനതാ പാർട്ടി ഉണ്ടാവുക, അതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ലിമായി. അദ്ദേഹം അതിനു മുമ്പ് 4 ലോക്സഭയിൽ അംഗമായിരുന്നു. 1964 മുതൽ 79 കാലത്ത് അദ്ദേഹം 4 ലോക്സഭയിലേക്ക് ജയിച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിൽ അദ്ദേഹം 2 തോറ്റിട്ടുമുണ്ട്. 1971 1980 തോറ്റു. അപ്പോൾ ഈ 77 മൊറാർജി മിനിസ്ട്രി വരികയാണ്. മൊറാർജി മിനിസ്ട്രി വരുമ്പോൾ അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അന്ന് ഉന്നയിച്ചത് രാജനാരായണനും ലിമായും കൂടിയാണ്. എന്തായിരുന്നു അത്? അത് ദ്വയാംഗത്വ പ്രശ്നം എന്ന് പറയും. നിങ്ങൾ ജനതാ പാർട്ടിയിൽ ഉണ്ടാവുമ്പോൾ അതേ സമയത്ത്, കാരണം മുൻ ജനസംഘക്കാരിനകത്തുണ്ടല്ലോ, അവർക്ക് പലർക്കും RSS അംഗത്വമുണ്ട്. അപ്പോൾ അത് പറ്റില്ല, ദ്വയാംഗത്വം പറ്റില്ല എന്ന് പറഞ്ഞ ആ പ്രശ്നത്തിലാണ് 1979 മൊറാർജി മന്ത്രിസഭ താഴെ പോകുന്നത്, തകർന്നു പോയി. അപ്പോൾ വർഗീയതയ്ക്ക് ഏതളവിൽ എതിരാണ് ലിമായെ എന്ന് കാണിക്കുന്നൊരു സാധനം അത്. അദ്ദേഹത്തിൻ്റെ ജനാധിപത്യ ബോധത്തിന് ഞാനൊരു ഉദാഹരണം പറയാം. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ലോക്സഭയുടെ കാലാവധി 6 ആണ് എന്ന് പറഞ്ഞു. അന്ന് 500 മെമ്പർമാരുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. മധുലിമായെ ഒറ്റ ഒരുത്തനാണ് 5 പൂർത്തിയായ അന്ന് തൻ്റെ ലോക്സഭാ അംഗത്വം രാജിവെച്ചത്. അങ്ങനെ ജനാധിപത്യത്തോടും മതേതരത്വത്തോടും അഹിംസയോടൊക്കെ വലിയ പ്രതിബദ്ധതയുള്ള ഒരു നേതാവാണ് അദ്ദേഹം. അദ്ദേഹം വലിയ ദയവാണ് കാണിച്ചത്. അദ്ദേഹം റിട്ടയർമെൻ്റ് കഴിഞ്ഞ ഉടനെ അദ്ദേഹം പിന്നെ എഴുത്തിലേക്ക് തിരിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ 13 അദ്ദേഹം എഴുതി. അതുകൊണ്ട് അഖിലേന്ത്യാ തലത്തിലും വിശേഷിച്ച് ഇന്ത്യൻ സാഹചര്യത്തിലും സോഷ്യലിസം എന്നുള്ള ആദർശത്തിന് തൻ്റെ ചിന്ത കൊണ്ടും എഴുത്തുകൊണ്ടും തൻ്റെ സമര നിഷ്ഠമായ ജീവിതം കൊണ്ടും വലിയ സംഭാവന അർപ്പിച്ച ഒരാളാണ് ലിമായെ. അദ്ദേഹത്തിൻ്റെ ഓർമ്മ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കിന്ന് സമത്വത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, തുല്യതയ്ക്ക് വേണ്ടി പോരാടാനുള്ള വലിയൊരു പ്രചോദനമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ജയപ്രകാശ് നാരായണൻ, രാംമനോഹർ ലോഹ്യ, മധു ലിമായെ തുടങ്ങിയുള്ള ആളുകളെ സംബന്ധിച്ച് ലേഖനങ്ങളും പുസ്തകങ്ങളും അത്യാവശ്യമുള്ള ഒരു ഭാഷയാണ് മലയാളം. സുഹൃത്തുക്കളെ, മധുലിമായുടെ ഒരു ആരാധകനാണ് ഞാൻ. 1977 അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് കോഴിക്കോട് ടൗൺ ഹാളിൽ. അദ്ദേഹത്തിൻ്റെ ഒരു ഗംഭീര പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. അതൊരു December 31 ആയിരുന്നു. അദ്ദേഹം ആ ഒരു നവോത്സര ആശംസ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ പ്രസംഗം അവസാനിപ്പിച്ചത്. അന്ന് ഞാൻ ഓർക്കുന്നൊരു തമാശ, അദ്ദേഹം ഹിന്ദിയിലാണ് സംസാരിച്ചത്. അദ്ദേഹം പൂനക്കാരനാണ് എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്ര സ്റ്റേറ്റാണ്, അവിടെയാണ് അദ്ദേഹം ജനിച്ചത്, 1922. അപ്പം അദ്ദേഹത്തിന് ഇംഗ്ലീഷ്, ഹിന്ദി, മറാഠി ഈ 3 അദ്ദേഹത്തിന് വഴങ്ങും. അപ്പം അദ്ദേഹം കോഴിക്കോട്ട് ഹിന്ദിയിൽ സംസാരിക്കുന്നു തുടങ്ങിയപ്പോൾ ആരോ ഒരാൾ പരിഭാഷയ്ക്ക് വേണ്ടി എഴുന്നേറ്റ്, അപ്പം അദ്ദേഹം പറഞ്ഞു അവിടെ ഇരിക്കൂ. ഈ കോഴിക്കോട്ടുകാർക്ക് ദിലീപ് കുമാറിൻ്റെയും മുഹമ്മദ് റഫീയുടെയും രാജകപൂറിൻ്റെയും ഒക്കെ ഹിന്ദി മനസ്സിലാവുമെങ്കിൽ മധുരമായിട്ട് ഹിന്ദിയും മനസ്സിലാവും, അതുകൊണ്ട് ഇത് പരിഭാഷപ്പെടുത്തൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വലിയ തമാശ, വലിയ ഗംഭീര പ്രസംഗമായിരുന്നു. അദ്ദേഹം വലിയ വലിയ പ്രഭാഷകനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായിരുന്നു ജോർജ് ഫെർണാണ്ടസ്. അദ്ദേഹം വലിയ പ്രഭാഷകനായിരുന്നു. ഞാൻ ജോർജ് ഫെർണാണ്ടസിൻ്റെ പ്രസംഗം കേട്ടിട്ടില്ല. പിന്നെ ഒരു സോഷ്യലിസ്റ്റുകാരൻ്റെ ഒരു പ്രസംഗം ഞാൻ കേട്ടത് ജയപ്രകാശ് നാരായണൻ്റെയാണ്. അതും 1977 അദ്ദേഹം നേരത്തെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ കേട്ട പ്രസംഗം ഒരു വലിയ പ്രഭാഷണം എന്ന് പറയാനില്ല. അപ്പോൾ മധുലിമായെ 1995 മരിച്ചുപോയി. അദ്ദേഹം അതിനു മുമ്പ് ഒരു 13 മുമ്പ് തന്നെ 1982 എൻ്റെ ഓർമ്മ, അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് റിട്ടയർ ചെയ്തു. പിന്നെ ഒരു 13 അദ്ദേഹം ജീവിച്ചു. അത് അദ്ദേഹം ഒരു നിഷ്ക്രിയനായിട്ട് വിശ്രമിക്കുകയല്ല ഉണ്ടായത്, അദ്ദേഹം നിരന്തരം എഴുതുകയുണ്ടായത്. അദ്ദേഹം സ്വന്തം അനുഭവങ്ങളെപ്പറ്റി ആത്മകഥ എഴുതിയിട്ടുണ്ട്. പിന്നെ അന്നത്തെ ആഗോളാടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയത്തെപ്പറ്റി, സോഷ്യലിസത്തെപ്പറ്റി, അതുപോലെ ഇവിടുത്തെ ഗാന്ധിസത്തെപ്പറ്റിയൊക്കെ അനവധി കാര്യങ്ങൾ. അത് അധികവും ഇംഗ്ലീഷിലാണ്, കുറച്ചെണ്ണം ഹിന്ദിയിലാണ്, കുറച്ചെണ്ണം മറാഠിയിലാണ്. 60 പുസ്തകങ്ങളുണ്ട് ലിമായെ എഴുതിയതായിട്ട്. അത് ഏതെങ്കിലും മലയാളത്തിൽ പരിഭാഷ ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. വാസ്തവത്തിൽ ഇവിടുത്തെ സോഷ്യലിസ്റ്റുകാർ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണത്. എനിക്ക് വളരെ പറയാൻ വളരെ വിഷമമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ സോഷ്യലിസത്തിൻ്റെ പ്രധാനപ്പെട്ട ആചാര്യം എന്ന് പറയുന്നത് റാം മനോഹർ ലോഹ്യ. അദ്ദേഹം 12 മൂത്തതാ ലിമായേക്കാൾ. അതെ, 1910 ജനിച്ച ആളാണ്. അപ്പം ലോഹ്യ എന്താണ് പറഞ്ഞത്, ലോഹ്യ എങ്ങനെയൊക്കെയാണ് ജീവിച്ചത് എന്ന് കാണിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ജീവചരിത്രം മലയാളത്തിലുണ്ടോ എനിക്ക് സംശയമാണ്. ഞാൻ ഒരിക്കൽ ഒരു വേദിയിൽ വെച്ച് നമ്മുടെ മരിച്ചുപോയ വീരേന്ദ്രകുമാറിനോട് വ്യക്തിപരമായിട്ട് പറഞ്ഞു ലോഹ്യയെപ്പറ്റി ഒരു പുസ്തകം എഴുതണം. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു കാര്യശരി എഴുതിക്കോളും. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകനല്ല, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, താങ്കൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരനാണ്, അദ്ദേഹത്തെ വ്യക്തിപരമായി പരിചയമുള്ള ആളാണ്, പല ബന്ധമുള്ള ആളാണ്, അപ്പോൾ താങ്കളാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പിന്നെ മുഴുവനൊന്നും പറയാതെ ഒന്ന് ചിരിച്ചു. ഞാൻ വാസ്തവത്തിൽ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു, അതായത് ലോഹ്യയെപ്പറ്റി ഒരു പുസ്തകം എന്നുള്ളത്. ചില ലേഖനങ്ങൾ, ചില ലേഖന സമാഹാരങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ലോഹ്യയുടെ ഒരു അദ്ദേഹം അർഹിക്കുന്ന മട്ടിലുള്ള ഒരു പൂജ ഒരു ജീവചരിത്ര കൃതിയിലൂടെ നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ ജയപ്രകാശിന് പിന്നെയുണ്ട്, ഇപ്പോൾ തായാട്ട് ശങ്കരനൊക്കെ എഴുതിയിരുന്നത് ജയപ്രകാശിനെ പറ്റിയൊക്കെ. അതൊന്ന് മതി എന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ. അപ്പോൾ മധുലിമായെ പൂനക്കാരനാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അവിടെ ഫെർഗൂസൺ കോളേജിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ പഠിത്തം മുടങ്ങി എങ്ങനെ വെച്ചാൽ അദ്ദേഹം ദേശീയ സമരത്തിൽ ആകർഷണമായിട്ട് വന്നു. അപ്പോൾ കുട്ടിക്കാലത്ത് തന്നെ അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് ആദർശക്കാരനാണ്. ഈ സോഷ്യലിസ്റ്റ് ആദർശക്കാരനാന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ സാമാന്യമായിട്ട് ആളുകൾക്ക് തിരിയോ എനിക്ക് അറിഞ്ഞൂടാ. എന്താണ് ഇപ്പോൾ നമ്മളിപ്പോൾ രണ്ട് വാക്കാണ് പറയുന്നത്, ഒന്ന് ക്യാപിറ്റലിസം എന്ന് പറയും, പിന്നൊന്ന് കമ്മ്യൂണിസം എന്ന് പറയും. ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് അനുഭവമുണ്ട്, അതിപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് മുതലാളിത്തം. കമ്മ്യൂണിസം എന്ന് നമ്മളിവിടെ പറയുകയാണ്, എവിടെയാണ് കമ്മ്യൂണിസം ഉള്ളത്, കമ്മ്യൂണിസത്തിൻ്റെ ആശയാദർശങ്ങൾ എന്താണെന്നുള്ളതിനെ പറ്റി വളരെയധികം തെറ്റിദ്ധാരണകൾ ആളുകൾക്കുണ്ടെന്നല്ലാതെ കൃത്യമായിട്ട് എന്താണെന്ന് അറിഞ്ഞൂടാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു സാധനമാണ് വാസ്തവത്തിൽ സോഷ്യലിസം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് സാമ്പത്തികവും രാഷ്ട്രീയവും സാമൂഹികവുമായ തുല്യതയിൽ അധിഷ്ഠിതമായൊരു തത്വചിന്തയാണത്. അതൊരു നേരെ പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ തത്വചിന്തയാണ്. അതിൻ്റെ അടിസ്ഥാനം എന്താണ്? അടിസ്ഥാനം മനുഷ്യർക്ക് തുല്യരാണ്, സമത, പിന്നെ അതുമാത്രമേ നീതി ഉറപ്പാക്കാൻ ഒരു വഴിയുള്ളൂ എന്ന് സോഷ്യലിസ്റ്റുകൾക്ക് അറിയാം. അപ്പോൾ നമ്മുടെ നാട്ടിൽ സോഷ്യലിസ്റ്റുകളായി രംഗത്ത് വന്ന പലരും ഇന്ന് രാഷ്ട്രീയത്തിലുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ലല്ലു പ്രസാദ് യാദവ്, മുലായൻ സിംഗ് യാദവ്, പിന്നെ നിതീഷ് കുമാർ, അങ്ങനെ പല ആളുകളും. അവരൊക്കെ എൻ്റെ കണക്കിന് അധികാര രാഷ്ട്രീയത്തിൻ്റെ പല ഒഴുക്കിലും പെട്ട് പഴയ വഴിക്കും പോയി. അപ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് അവിടുത്തെ എല്ലാ പൗരന്മാർക്കും തുല്യമായി ഓഹരി വയ്ക്കേണ്ടതാണ്, അവരൊക്കെ അതിൽ തുല്യമായ അർഹരാണ് എന്നുള്ളതാണ് ഈ സ്ഥിതിസമത്വവാദത്തിൻ്റെ, അതാണ് സോഷ്യലിസം എന്ന് പറഞ്ഞാൽ എന്താ, സ്ഥിതിസമത്വവാദമാണ് അതിൻ്റെ അടിസ്ഥാന തത്വം. അതാണ് അതായത് ഇവിടെ എന്തുണ്ട്, പ്രകൃതിയാണെങ്കിലും വേറെ സമ്പത്താണെങ്കിലും കച്ചവടമാണെങ്കിലും വേറെ എന്തൊക്കെ ഉണ്ട് അതൊക്കെ. അപ്പോൾ അത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ നമ്മുടെ ഉൽപ്പാദനോപകരണങ്ങൾ പൊതു ഉടമസ്ഥതയിൽ വരിക എന്നാണ് സോഷ്യലിസം എന്ന് പറഞ്ഞാൽ. അത് ചിലപ്പോൾ ഒരു കൂട്ടായ്മയുടെ ആവാം, അല്ലെങ്കിൽ സഹകരണാടിസ്ഥാനത്തിലാവാം. ഇപ്പം ഞാൻ പെട്ടെന്ന് മനസ്സിലാവാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ബസ് സർവീസ് എന്നുള്ളത് ഇവിടെ ഇപ്പോൾ കേരളത്തിൽ വളരെയധികം ലാഭമുള്ള ഒരു ഏർപ്പാടാണ്. അത് മുഴുവനായി പൊതു ഉടമസ്ഥയിൽ, പൊതുമേഖലയിൽ വരിക, സ്വകാര്യ മേഖല ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ സഹകരണ മേഖലയിൽ വരിക. അപ്പോൾ അത് നമ്മുടെ സ്ഥിതിസമത്വവാദത്തിലേക്കുള്ള, സോഷ്യലിസത്തിലേക്കുള്ള ഒരു മുന്നേറ്റമാണ്. ഇപ്പോൾ നമ്മൾ കെ എസ് ആർ ടി സി നടത്തി കേമായിട്ട് നടത്തിയോ? ഇല്ല. ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു ഹോട്ടൽ, അല്ലെങ്കിൽ ഒരു ബാങ്ക്, അല്ലെങ്കിൽ ഒരു നെയ്ത്ത് സംഘം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഉൽപ്പാദനം, ഇപ്പോൾ വെളിച്ചെണ്ണ ഉൽപ്പാദനമാണ് അല്ലെങ്കിൽ സോപ്പ് ഉൽപ്പാദനമാണ്, അതൊക്കെ നമ്മൾ വ്യക്തികൾ കൂടി ഒരു ഒരു വ്യക്തിയിൽ അത് കേന്ദ്രീകരിക്കാതിരിക്കുക, അത് കുത്തകയില്ലാതിരിക്കുക, ഇതാണ് അതിൻ്റെ അടിസ്ഥാന സങ്കല്പം. അപ്പോൾ ആ തരത്തിൽ വരുമ്പോൾ അതിലൊരു പ്രധാന വ്യത്യാസം, കമ്മ്യൂണിസ്റ്റുകാരുമായിട്ടൊരു പ്രധാന വ്യത്യാസം എന്ന് വെച്ചാൽ, ഇത്തരം ഒരു വ്യവസ്ഥ ഉണ്ടാക്കുന്നതിന് വേണ്ടി ബലപ്രയോഗം നടത്താം എന്ന് സോഷ്യലിസ്റ്റുകൾ വിചാരിച്ചിട്ടേയില്ല. അതാണ് അതിൽ ഹിംസ പാടില്ല എന്നാണ്. അപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, റാംമനോഹർ ലോഹ്യ, അദ്ദേഹം ഗാന്ധി കൊല്ലപ്പെട്ട് 2 മാസം കഴിഞ്ഞാണ് കോൺഗ്രസ്സുമായിട്ട് തീർത്ത് വിട്ടുപോകുന്നത്. അദ്ദേഹം ഗാന്ധിയുടെ അഹിംസയിൽ വിശ്വസിച്ചിരുന്ന ഒരാളാണ് റാംമനോഹർ ലോഹ്യ. ഇപ്പോൾ ജയപ്രകാശ് നാരായണൻ, അദ്ദേഹം 8 വയസ്സിന് ലോഹ്യയേക്കാൾ മൂത്തതാണ്. അദ്ദേഹം അനവധി കാര്യങ്ങളിൽ ഗാന്ധി ശിഷ്യനായിരുന്നു. അപ്പോൾ ലിമായെ, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് മധുകർ രാംചന്ദ്ര ലിമായെ എന്നാണ്. ലിമായെ 48 വരെ കോൺഗ്രസ്സിലുള്ള ആളാണ്. അപ്പോൾ ഗാന്ധി മതമാണ് അവരെ മുഴുവൻ കോൺഗ്രസ്സിൽ നിന്ന് അകറ്റിക്കളയുന്നത്. പിന്നെ നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്, 1938 തൊട്ട് 1948 വരെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ് ഇവരൊക്കെ കോൺഗ്രസ് തന്നെ ഉണ്ട്. അപ്പോൾ ഇവർ പ്രധാനമായി പ്രവർത്തിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, 1942 കിറ്റ് ഇന്ത്യ പ്രസ്ഥാനമാണ്. ഇവിടുത്തെ സോഷ്യലിസ്റ്റുകൾ മുൻകൈയെടുത്ത് നടന്ന ഒന്നാണ് കിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. അന്ന് വേറെ സാഹചര്യം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ അതിനെതിരായിരുന്നു എന്നുള്ളത് ഓർക്കുക. ലിമായെ ആ 4 കൊല്ലം അദ്ദേഹം ജയിലിലാണ്. 1940 മുതൽ 1945 വരെ 4 കൊല്ലം ജയിലിൽ കിടക്കുകയാണ് ലിമായെ. അപ്പോൾ അദ്ദേഹം ദേശീയ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അദ്ദേഹം ഗോവ വിമോചന പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്നു. അതിനെപ്പറ്റി തന്നെ അദ്ദേഹത്തിനൊരു പുസ്തകമുണ്ട്. പിന്നെ അദ്ദേഹം എമർജൻസിയിൽ, അടിയന്തരാവസ്ഥയിൽ കാര്യമായിട്ട് പ്രവർത്തിച്ചു. അപ്പോൾ അടിയന്തരാവസ്ഥ വരുമ്പോൾ JP മൂവ്മെൻ്റ് എന്ന് പറഞ്ഞിരുന്നത് ജയപ്രകാശ് നാരായണൻ എൻ്റെ നേതൃത്വം ഉണ്ടായിരുന്നത്. കാരണം 67 ലോഹ്യ മരിച്ചുപോയി. അപ്പോൾ ജയപ്രകാശ് മരിക്കുന്നത് 1979. അപ്പോൾ ബീഹാറിൽ തുടങ്ങുന്ന അഴിമതി വിരുദ്ധ പ്രസ്ഥാനം, ഒരു സമ്പൂർണ്ണ വിപ്ലവം, ടോട്ടൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞ് JP വരുന്നു. അപ്പോഴേക്ക് 75 അടിയന്തരാവസ്ഥ വരുന്നു. അടിയന്തരാവസ്ഥക്കാലത്ത് മുഴുവൻ മിസപ്രകാരം ജയിലിൽ കിടക്കുന്ന ആളാണ് മധുലിമായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെപ്പറ്റി ഓർക്കാനുള്ള ഒരു കാര്യം, അദ്ദേഹം തുടക്കം തൊട്ട് തന്നെ അദ്ദേഹം സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതൃനിരയിലുണ്ട്. എഴുത്തുകാരനാണ്, പ്രഭാഷകനാണ്, പണ്ഡിതനാണ്, അങ്ങനെ അദ്ദേഹത്തിന് നേരത്തെ ഉണ്ട്. അപ്പോൾ 1977 JP യുടെ നേതൃത്വത്തിൽ ജനതാ പാർട്ടി ഉണ്ടാക്കുമ്പോൾ അതിൽ ജനതാ പാർട്ടിയിൽ ഉണ്ടായിരുന്നത് സോഷ്യലിസ്റ്റുകളുണ്ട്, കോൺഗ്രസ് ഫോർ ഡെമോക്രസി എന്ന് പറഞ്ഞ് അന്ന് പിന്നെ ജഗജീവൻ റാമിൻ്റെ നേതൃത്വത്തിൽ പിരിഞ്ഞു വരുന്ന, കോൺഗ്രസ് നിന്ന് പിരിഞ്ഞു വരുന്ന എച്ച് എൻ ബഹുഗുണ, നന്ദിനി സത്യജിത്ത് തുടങ്ങിയുള്ള ആളുകൾ കൂടിയൊരു പാർട്ടിയാണ് കോൺഗ്രസ് ഫോർ ഡെമോക്രസി. പിന്നെ കോൺഗ്രസിനകത്ത് ഇന്ദിരാവിരുദ്ധ ക്യാമ്പ്, നജലിംഗപ്പ കോൺഗ്രസ് എന്ന് പറഞ്ഞു, അതുപോലെ ഭാരതീയ ജനസംഘം, അവരൊക്കെ കൂടിയിട്ടാണ് ജനതാ പാർട്ടി ഉണ്ടാവുന്നത്. ആ ജനതാ പാർട്ടി ഉണ്ടാവുമ്പോൾ അതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ലിമായി. അദ്ദേഹത്തിന് മുമ്പ് 4 വട്ടം ലോക്സഭയിൽ അംഗമായിരുന്നു. 1964 മുതൽ 1979 വരെയുള്ള കാലത്ത് അദ്ദേഹം 4 വട്ടം ലോക്സഭയിലേക്ക് ജയിച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിൽ അദ്ദേഹം 2 വട്ടം തോറ്റിട്ടുമുണ്ട്. 1971 1980 തോറ്റു. അപ്പോൾ ഈ 77 മൊറാർജി മിനിസ്ട്രി വരികയാണ്. മൊറാർജി മിനിസ്ട്രി വരുമ്പോൾ അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അന്ന് ഉന്നയിച്ചത് രാജനാരായണനും ലിമായും കൂടിയാണ്. എന്തായിരുന്നു അത്? അത് ദ്വയാംഗത്വ പ്രശ്നം എന്ന് പറയും. നിങ്ങൾ ജനതാ പാർട്ടിയിൽ ഉണ്ടാവുമ്പോൾ അതേ സമയത്ത്, കാരണം മുൻ ജനസംഘക്കാരിനകത്തുണ്ടല്ലോ, അവർക്ക് പലർക്കും RSS അംഗത്വമുണ്ട്. അപ്പോൾ അത് പറ്റില്ല, ദ്വയാംഗത്വം പറ്റില്ല എന്ന് പറഞ്ഞ ആ പ്രശ്നത്തിലാണ് 1979 മൊറാർജി മന്ത്രിസഭ താഴെ പോകുന്നത്, തകർന്നു പോയി. അപ്പോൾ വർഗീയതക്കേതളവിൽ എതിരാണ് ലിമായെ എന്ന് കാണിക്കുന്ന ഒരു സാധനം അത്. അദ്ദേഹത്തിൻ്റെ ജനാധിപത്യ ബോധത്തിന് ഞാനൊരു ഉദാഹരണം പറയാം. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ലോക്സഭയുടെ കാലാവധി 6 കൊല്ലം ആണ് എന്ന് പറഞ്ഞു. അന്ന് 500 മെമ്പർമാരുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. മധു ലിമായെ ഒറ്റ ഒരുത്തനാണ് 5 കൊല്ലം പൂർത്തിയായ അന്ന് തൻ്റെ ലോക്സഭാ അംഗത്വം രാജിവെച്ചത്. അങ്ങനെ ജനാധിപത്യത്തോടും മതേതരത്വത്തോടും അഹിംസയോടൊക്കെ വലിയ പ്രതിബദ്ധതയുള്ള ഒരു നേതാവാണ് അദ്ദേഹം. അദ്ദേഹം വലിയ ദയവാണ് കാണിച്ചത്. അദ്ദേഹം റിട്ടയർമെൻ്റ് കഴിഞ്ഞ ഉടനെ അദ്ദേഹം പിന്നെ എഴുത്തിലേക്ക് തിരിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ 13 കൊല്ലത്തോളം അദ്ദേഹം എഴുതി. അതുകൊണ്ട് അഖിലേന്ത്യാ തലത്തിലും വിശേഷിച്ച് ഇന്ത്യൻ സാഹചര്യത്തിലും സോഷ്യലിസം എന്നുള്ള ആദർശത്തിന് തൻ്റെ ചിന്ത കൊണ്ടും എഴുത്തുകൊണ്ടും തൻ്റെ സമര നിഷ്ഠമായ ജീവിതം കൊണ്ടും വലിയ സംഭാവന അർപ്പിച്ച ഒരാളാണ് ലിമായെ. അദ്ദേഹത്തിൻ്റെ ഓർമ്മ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കിന്ന് സമത്വത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, തുല്യതയ്ക്ക് വേണ്ടി പോരാടാനുള്ള വലിയൊരു പ്രചോദനമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ജയപ്രകാശ് നാരായണൻ, രാമനോഹർ ലോഹ്യ, മധു ലിമായെ തുടങ്ങിയുള്ള ആളുകളെ സംബന്ധിച്ച് ലേഖനങ്ങളും പുസ്തകങ്ങളും അത്യാവശ്യമുള്ള ഒരു ഭാഷയാണ് മലയാളം